2020 സെപ്റ്റംബർ 27 ഞായർ, വാരാന്ത്യ കൗമുദി, 3 പേജിൽ നിന്ന്. ഒരു വിത്ത് നടു, മഴ വരാതിരിക്കില്ല. ഈ ഭൂമി പച്ചപ്പണിഞ്ഞ് കാണാൻ കൊതിച്ച് സ്വയം പച്ചക്കുപ്പായത്തിൽ കയറി ഹരിത സന്ദേശം നൽകാനായി തന്റെ ജീവിതകാലം മുഴുവൻ ചെലവിട്ട കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ മാഷ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് പ്രശാന്ത് കൊടിയത്തൂർ. ഒരിക്കൽ ഞങ്ങൾ കുട്ടികൾ എല്ലാം ചേർന്ന് പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. പിരിപിരിയെന്ന് പടക്കത്തിന് തീ പടർന്ന് കയറുന്നതോടെ ഞങ്ങൾ 4 ഭാഗത്തേക്കും ചാടും. പിന്നെ ചങ്കിടിപ്പോടെ ചിലർ ചെവി പൊത്തും. അടുത്ത പടക്കത്തിന് തിരികൊളുത്തും മുമ്പ് അമ്മാവൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നടത്തത്തിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നി. അമ്മാവൻ ഞങ്ങളുടെ നേർക്ക് വന്ന് ആ തിരിയും പടക്കവും കയ്യിൽ വാങ്ങി. പിന്നെ പറഞ്ഞു, പടക്കം ഞങ്ങൾ മുതിർന്നവർ പൊട്ടിക്കാം, നിങ്ങൾ കുട്ടികൾ നോക്കിയിരുന്നാ മതി, എന്താ പടക്കം പൊട്ടിയാ പോരെ. ഇതും പറഞ്ഞ് അമ്മാവൻ തുരുതുരെ പടക്കത്തിന് തീ കൊളുത്തി. പക്ഷെ വിലക്കുകൾ പടക്കത്തിൽ മാത്രം ഒതുങ്ങിയില്ല. പുഴയിൽ കുളിക്കരുത്, മീൻ പിടിക്കരുത്, തുമ്പികളുടെയും കിളികളുടെയും പൂമ്പാറ്റകളുടെയും പിറകെ നടന്ന് സമയം കളയരുത്, കുട്ടികളുമായി കൂട്ടം കൂടി പാടത്തും പറമ്പിലും കറങ്ങി നടക്കരുത്, സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുത്, അങ്ങനെ നിയന്ത്രണങ്ങൾ ഒരുപാട്. അമ്മാവന്റെ പക്ഷം പിടിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പുറം കാഴ്ചകൾ നിഷേധിക്കപ്പെട്ടവനായി, പ്രകൃതിയുടെ വിസ്മയങ്ങളിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവനായി, രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നും മുതിർന്നവനായാൽ എല്ലാം തീരുമെന്ന് സ്വയം ആശ്വസിച്ചു. ശോഭീന്ദ്രൻ മാഷ് തന്റെ പഴയകാല അനുഭവങ്ങൾ ഓർത്തെടുത്തു. 1974 ബാംഗ്ലൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതോടെയാണ് ആ നിയന്ത്രണങ്ങളെല്ലാം മാറുന്നത്. അതൊരു ജോലി മാത്രമായിരുന്നില്ല, ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് തന്നോട് തന്നെ പറഞ്ഞ് മുതിർന്നവനാകാനുള്ള വെമ്പൽ. ശോഭീന്ദ്രൻ അങ്ങനെ ശോഭീന്ദ്രൻ മാഷായി. അധികം വൈകാതെ ചിത്രദുർഗയിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള കോളേജിലേക്ക് സ്ഥലം മാറ്റം. താമസം മുളക്കാൽമുരു എന്ന തനി കുഗ്രാമത്തിൽ. ജീവിതം മാറ്റിയ ആ കാലത്തെ അദ്ദേഹം ഓർത്തെടുക്കുന്നു. അറിവ് പൂക്കുന്ന കർണാടക കുന്നുകൾ. ഒരു ഒഴിവു ദിവസം ഏതോ ചിന്തയിലാണ്ടിരിക്കവേ 2-3 കുട്ടികൾ വീട്ടിൽ വന്നു. കോളേജിൽ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ. അവർക്ക് മാഷിന്റെ ചില കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകണം. നമുക്ക് ആ കുന്നിൻ മുകളിൽ പോകാം സാറേ, അവിടെ നല്ല കാഴ്ചയാണ്. പോകുമ്പോൾ അവിടെയുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾ ആവേശത്തോടെ പറയാൻ തുടങ്ങി. കർഷകർ മാത്രമേ ഉള്ളൂ ആ ഗ്രാമത്തിൽ. മുത്താറി, ചോളം, നിലക്കടല ഇവയുടെ കൃഷിയാണ് മിക്കയിടത്തും. കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന കൃഷിഭൂമിയിലൂടെ കാളവണ്ടികൾ നീങ്ങുന്നത് കാണാം. ആ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ മുഴുവൻ കാണാമായിരുന്നു. പിന്നീട് ഒഴിവു ദിനങ്ങൾ ഉണ്ടായിട്ടില്ല. മാഷിനെ കുട്ടികൾ തീർത്തും സ്വന്തമാക്കി. രാവിലെ എത്തും മാഷിനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ചിറയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കുളി, കാവ്, അമ്പല സന്ദർശനം, അങ്ങനെ പലതും. ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം തരും, മറ്റു ചിലപ്പോൾ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരും. കുന്നിൻ മുകളിലെ രാത്രികാല ഉത്സവമൊക്കെ വല്ലാത്ത അനുഭവങ്ങളായിരുന്നു. നാട്ടിൻപുറത്തിന്റെ നൈർമല്യവും കുട്ടികളുടെ സ്നേഹവും അവർ തന്ന നാട്ടുപഴങ്ങളോടൊപ്പം രുചിച്ചറിഞ്ഞു. പതുക്കെ പതുക്കെ മാഷ് അവിടുത്തെ ഒരാളാവുകയായിരുന്നു. എല്ലാത്തിനും മാഷ് വേണം. കല്യാണങ്ങൾക്ക്, ഉത്സവ കമ്മിറ്റിയിൽ, നാട്ടുസഭകളിൽ, അങ്ങനെ അങ്ങനെ. ആ കാലത്ത് ഒരു ദിവസം പോസ്റ്റ്മാൻ എത്തുന്നു, യു ആർ സെലക്ടഡ്, ജോയിൻ ഇമ്മീഡിയറ്റ്ലി. കേരളത്തിലെ ഗുരുവായൂരപ്പൻ കോളേജിൽ ധനതത്വശാസ്ത്രം അധ്യാപകനായി നിയമനം. താൻ പഠിച്ച അതേ കോളേജിൽ നിന്ന്. കർണാടക ഗ്രാമത്തിൽ നിന്നുള്ള വേർപിരിയൽ ഒട്ടും എളുപ്പമായിരുന്നില്ല. യാത്ര അയക്കാൻ ഒരു ഗ്രാമം തന്നെ കൂടെ വന്നു കേരളത്തിന്റെ മണ്ണിലേക്ക്. മനസ്സ് മാറാൻ ഒരുപാട് സമയമെടുത്തു. ഒന്നിനോടും ഇഷ്ടം തോന്നുന്നില്ല. കനത്ത മനസ്സുമായി കോളേജിലെത്തുന്നു. പക്ഷേ അവിടെ ലോകം വ്യത്യസ്തമാണ്. ചില പൊതുപ്രവർത്തന മണ്ഡലങ്ങൾ വഴി ഒത്തുചേരലിന്റെ ഒരിടം സാധ്യമാകും എന്ന് മാഷിന് തോന്നി. ക്യാമ്പസ് റിസർച്ച് സെന്റർ എന്ന ഒരു പ്ലാറ്റ്ഫോം അതിനായി മാഷ് രൂപീകരിച്ചു. കുട്ടിക്കും അധ്യാപകനും ഇടയിലെ അറിയായ്മ വിടവ് പതിയെ അലിഞ്ഞലിഞ്ഞില്ലാതെയായി. ഗവേഷണാത്മക പഠനം എന്ന നിലയിലെ വിഷയങ്ങളായിരുന്നു ഇവർക്ക് നൽകിയിരുന്നത്. ആ പഠന രീതി തന്നെ സാമൂഹ്യ സമ്പർക്കം, ചെറിയ ഫീൽഡ് ട്രിപ്പുകൾ, അഭിമുഖം, സർവേ, റെഫറൻസ് തുടങ്ങി വ്യത്യസ്ത പഠനഘട്ടങ്ങൾ വഴി കടന്നു പോകുന്നതായിരുന്നു. അധികം വൈകാതെ വെയിൽ തിളയ്ക്കുന്ന 100 ഏക്കർ വരുന്ന മൊട്ടക്കുന്ന് കുളിരുകോരിയിടുന്ന തണൽ കുന്നാക്കി മാറ്റി. ജൈവികമായ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ കുളിർമയുടെ സാന്നിധ്യം അറിഞ്ഞ പക്ഷികളും പൂമ്പാറ്റയും തവളകളും പ്രാണികളും വിരുന്നു വരാൻ തുടങ്ങി. പച്ചപ്പ് നിൽക്കുന്ന തണൽക്കാടും അതിൽ രൂപപ്പെട്ട ആവാസ വ്യവസ്ഥയും സഹജീവികളുടെ സ്വാഭാവിക സാന്നിധ്യവും ക്യാമ്പസിനെ ത്രസിപ്പിച്ചു. ക്യാമ്പ് റിസർച്ച് സെന്റർ വീണ്ടും സർഗാത്മകമായി. കോഴിക്കോട് നഗരത്തിലേക്ക് വന്നു ചേരുന്ന പ്രധാന വഴികളിൽ, പൊതുസ്ഥാപനങ്ങളിൽ, തെരുവുകളിൽ മരങ്ങൾ വച്ചുപിടിപ്പിച്ചു. സംരക്ഷണത്തിനായി സ്ക്വാഡുകൾ രൂപീകരിച്ചു. പരിസ്ഥിതി പ്രവർത്തകരെ തേടിയുള്ള യാത്രകൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കൽ, പ്രമുഖരുമായി അഭിമുഖം, പരിസ്ഥിതി സന്ദേശ യാത്രകൾ. കുട്ടികളിൽ വലിയ മാറ്റത്തിന്റെ മുള പൊട്ടുന്നത് മാഷ് കണ്ടറിഞ്ഞു. സമരങ്ങളുടെ കനൽ വഴിയിലേക്ക്, കോഴിക്കോട് നഗരത്തിലെ ഫുട്പാത്തിലെ ചതിക്കുഴികൾ, അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ മാഷിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. റോഡിൽ തുറന്നുകിടക്കുന്ന നിശബ്ദ കെണികൾ സർവേ നടത്തി കണ്ടെത്തി. പിന്നെ എല്ലാ വഴികളും ചേർത്ത് വച്ച് റോഡ് മാപ്പ് തയ്യാറാക്കി. അപകട സ്ഥലം ചുവപ്പ് നിറം കൊണ്ട് അടയാളപ്പെടുത്തി ഭീമൻ മാപ്പാക്കി മാറ്റി നഗരത്തിലെ പലയിടത്തും ഒട്ടിച്ചു. അതോടെ നഗരത്തിൽ ഒരു ചലനമുണ്ടാക്കി. കോർപ്പറേഷനിലേക്ക് 22 ബാനറിന് കീഴിൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അണിനിരന്ന് നീങ്ങി. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ചുരുട്ടിപ്പിടിച്ച മുഷ്ടികളിൽ നിന്ന് തീപ്പൊരിച്ചിതറി. സമരച്ചൂട്ടിലേക്ക് വിജയത്തിന്റെ മഴ പെയ്തു. ഫലം ഉടൻ തന്നെ വന്നു. പൊട്ടിപ്പൊളിഞ്ഞ 500 സ്ലാബുകൾ ഉടൻ മാറ്റി പകരം വയ്ക്കാൻ ഉത്തരവായി. സമരത്തിന്റെ കനലണഞ്ഞില്ല. വീണ്ടും പോരാട്ടം തിളച്ചുകൊണ്ടേയിരുന്നു. മാലിന്യ തള്ളലിന് വിധിക്കപ്പെട്ട ഞെളിയൻ പറമ്പിലേക്കായി അടുത്ത ശ്രദ്ധ. കലാലയ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ജനത കൂടി ചേർന്ന പ്രക്ഷോഭത്തിന്റെ അല തട്ടിയപ്പോഴേക്കും അധികൃതർ വഴങ്ങി. ചർച്ചയ്ക്ക് ക്ഷണിച്ചു. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ വഴികൾ പഠിച്ചു വന്ന മാഷും കുട്ടികളും എണ്ണിയെണ്ണി കാര്യങ്ങൾ നിരത്തി. അറിവിന്റെ മഴ നടത്തം. പ്രകൃതിയുടെ വിസ്മയങ്ങളും നിഗൂഢഭാവങ്ങളും പെയ്തുറങ്ങുന്ന മഴയിലൂടെ ഇന്ദ്രിയാനുഭവങ്ങളായി ഏറ്റുവാങ്ങുന്ന നനഞ്ഞറിയൽ യാത്രയാണ് മഴ നടത്തം. 2002 ഇങ്ങനെയൊരു മഴ നടത്തതിന് തുടക്കം കുറിച്ചത്. കോരിച്ചൊരിയുന്ന മഴയത്ത് വയനാട് ചുരത്തിലൂടെ അടിമുടി നനഞ്ഞു നടക്കുക. 14 മുമ്പ് യാത്ര തുടങ്ങിയ വേളയിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അടക്കം ഏകദേശം 500 പേരാണ് പങ്കെടുത്തത്. ഇന്ന് 10,000 പുറത്തേക്ക് ആ സംഖ്യ ഉയർന്നു. മഴ നനയാൽ പോലെ പ്രകൃതിയുടെ സ്പർശനമേറ്റു വാങ്ങാനാകാതെ പാലും പഴവും പഠനവുമായി വാർപ്പു കെട്ടിടങ്ങളിൽ ഒതുങ്ങി നിർത്തപ്പെട്ട ബാല്യത്തിന്റെ ഉത്സവമാണ് മഴ നടത്തം. കേരളം എങ്ങനെ ചിന്തിക്കണം? പ്രളയം വന്നപ്പോഴും അതിന്റെ ദുരന്തങ്ങളെ എങ്ങനെ സമർത്ഥമായി നേരിടാം എന്നേ നാം ചിന്തിക്കുന്നുള്ളൂ. ഇനിയൊരു ദുരന്തം വരാതിരിക്കാനുള്ള പാരിസ്ഥിതിക പ്രതിരോധ നടപടികൾ അത്ര ഗൗരവമായി എടുത്തു കാണുന്നില്ല. ഓരോ വീടും ഓരോ ഫാക്ടറിയായി മാറട്ടെ. ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വലിയ ചന്തകൾ ഉണ്ടാകണം. വലിയ പ്രദർശനശാലകൾ ഒരുങ്ങണം. നമ്മുടെ തോടും പുഴയും കായലും കടലുമൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വഹിക്കുന്ന പ്രകൃതി സൗഹൃദ ഗതാഗത മാർഗമാകട്ടെ. പുഴയോരവും കടലോരവും കൊച്ചു കൊച്ചു വ്യാപാര കേന്ദ്രങ്ങളാവട്ടെ. അങ്ങനെ നന്മകൾ വിളയുന്ന പരിസ്ഥിതി സൗഹൃദ ഗ്രാമങ്ങൾ ഉണ്ടാവട്ടെ എന്നുമാണ് ശോഭീന്ദ്രൻ മാഷ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ ലോകം പച്ചപ്പണിഞ്ഞ് തുടുത്തി കാണാനുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ മിക്കവാറും എല്ലാ പരിസ്ഥിതി സംഘടനകളിലും ഊർജം പകർന്നും ദിശാബോധം നൽകിയും മാഷ് സജീവമായി ഇന്നും നിലകൊള്ളുന്നു. പുതുതലമുറയിലേക്ക് ഒരു വിത്ത് പാകാൻ ശ്രമിക്കൂ. ഒരു നാൾ മഴ വരാതിരിക്കില്ല. വാക്കുകൾ പൂർണ്ണമാക്കുമ്പോഴും എന്തോ മാഷിന്റെ കണ്ണുകൾ ഈറനണിയുന്നത് കാണാമായിരുന്നു.